ചെറുപ്പക്കാരായ യോശിയ രാജാവിൻ്റെയും യിരെമ്യ പ്രവാചകന്റെയും സമയത്തുണ്ടായ ഉണർവാകുന്നു ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നാം വരുമ്പോൾ ഈ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം, ഈ 3 അധ്യായങ്ങളിലെ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം ഈ ഉണർവാണ്. ഉണർവ് ഉണ്ടായി എങ്കിലും ഈ പറയുന്ന സമയത്ത് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ നവീകരണം എന്നത്ര വിളിക്കുന്നത്. ഉണർവല്ല, നവീകരണം, ഇത് രണ്ടും രണ്ട. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വളരെ ഉപരിപ്ലവമായ ഒരു മാറ്റം മാത്രമാണ്. അതുകൊണ്ട് രാജാവ് ആത്മാർത്ഥത ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് എന്ന് ഞാൻ പറഞ്ഞില്ല. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് രാജാവ് പ്രവർത്തിച്ചത്. യോശിയ രാജാവ് വളരെയേറെ ആത്മാർത്ഥതയോടെയാണ് എല്ലാം ചെയ്തത്. തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയിൽ മനം നൊന്ത് ദൈവഹിതം ചെയ്യുവാനുള്ള അതീവ താല്പര്യത്തോടെയാണ് യോശിയാവ് ഓരോന്നും ചെയ്തത്. യോശിയാവ് യിരെമ്യാവ് പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു. എന്നാൽ ദേശത്തെ ജനങ്ങൾ ഒരു ആത്മാർത്ഥമായ വിധത്തിൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു എന്ന് പറയുക സാധ്യമല്ല. യിരെമ്യാവിൻ്റെ ചില പ്രവചനങ്ങൾ അന്നേരം തന്നെ നിറവേറിയിട്ടും മനുഷ്യരിൽ യാതൊരു മാറ്റവും കണ്ടിരുന്നില്ല. ഇങ്ങനെയാണ് മനുഷ്യർ എപ്പോഴും. ദൈവം പ്രവർത്തിക്കുന്നത് വ്യക്തമായി കണ്ടാൽ പോലും മനം തിരിയാൻ മനസ്സില്ലാത്ത മനുഷ്യർ. യിരെമ്യ പ്രവചനം 3 അധ്യായത്തിൽ ആരംഭിച്ച് 6 അധ്യായത്തിൽ അവസാനിക്കുന്ന യിരെമ്യാവിൻ്റെ 2-ാമത്തെ ദൂതാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ പിന്മാറ്റത്തെയാണ് ഇവിടെ ദൈവം കൈകാര്യം ചെയ്യുന്നത്. യിരെമ്യ പ്രവചനം 3:10 നാം കണ്ടു ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ അവരോട് അപേക്ഷിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അവരുടെ പ്രവർത്തനം വെറും പുറംപൂച്ചു മാത്രമായിരുന്നു, യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു ബാഹ്യ പ്രകടനം. അവർ ദൈവാലയത്തിൽ പോകുകയും അവിടുത്തെ ആചാരങ്ങളിലൂടെ എല്ലാം കടന്നു പോവുകയും ചെയ്തപ്പോഴും അതിലൊന്നിലും ഹൃദയമിടാതെയാണ് അത് ചെയ്തത്. ഒരു ചടങ്ങായി മാത്രം ഭക്തി തീർന്നിരിക്കുന്ന അവസ്ഥ. യോശിയാവിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മീയ ഉണർവില്ലാതെ നവീകരണം സാധ്യമാകുന്നു എന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഉണർവല്ലാത്ത നവീകരണം യഥാർത്ഥമായ മാറ്റമൊന്നും ഉണ്ടാക്കില്ല എന്ന് മറക്കരുത്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഈ വലിയ ക്രിസ്തീയ കൂട്ടങ്ങളും കൺവെൻഷനുകളുമൊക്കെ ഒരു ആത്മീയ ഉണർവായി തീരാവുന്നതാണ്. എന്നാൽ ആയത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം എന്ന് മാത്രം. ഇന്ന് ജീവിതമില്ലാത്ത വലിയൊരു കൂട്ടം പ്രസംഗം കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ച നാം കാണുന്നു. വാസ്തവത്തിൽ അവർക്കൊരു ജീവിതമില്ല, മാതൃകയില്ല. യിരെമ്യാവിൻ്റെ കാലത്ത് വലിയ നവീകരണം ഉണ്ടായെങ്കിൽ തന്നെ യിരെമ്യാവിന് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ ഒരു അവസരമായിരുന്നു അത്. യിരെമ്യ പ്രവചനം 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അതത്രേ. ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഏതൊരു കൂട്ടത്തോടും ദൈവത്തിൻ്റെ പ്രതികരണമാകുന്നു 4 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത്. 4 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ ഞാൻ അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. ദൈവത്തിന് ഈ ജനത്തോട് എത്രമാത്രം കരുതൽ ആകുന്നു എന്നൊന്ന് ശ്രദ്ധിച്ചേ. നാമൊക്കെ ആയിരുന്നെങ്കിൽ 1-2 പ്രാവശ്യം ശ്രമിച്ചിട്ട് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞേനി. എന്നാൽ ഇവിടെ സ്നേഹമുള്ള ഒരു പിതാവ് തൻ്റെ മക്കളുടെ പുറകെ ചെന്ന് വിളിക്കുന്നത് പോലെ ദൈവം ദീർഘക്ഷമയോടെ യഹൂദ ജനങ്ങളെ വിളിക്കുകയാണ്. അവൻ അവരിൽ തൽപരനാണ്. തന്നോടൊപ്പമുള്ള ബന്ധം ശരിയാക്കുവാൻ അവൻ അവരെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. തങ്ങളിലേക്ക് തിരിഞ്ഞു വരുമെങ്കിൽ അവരെ ദേശത്തു നിന്നും തള്ളിക്കളയുകയില്ല എന്നാണ് ദൈവം അവരോട് പറയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. യഹോവയാണ എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും. യഹൂദ പുരുഷന്മാരോടും യെരുശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം മുഴുവീൻ. വേറെ വിധത്തിൽ പറഞ്ഞാൽ നവീകരണം കൊണ്ട് യഥാർത്ഥ പ്രയോജനം ഉണ്ടാകുന്നില്ല. വിത്ത് എവിടെയും വാരി വിതറാം, എന്നാൽ നല്ലതുപോലെ ഉരുക്കിയ നിലത്ത് വിതച്ചെങ്കിൽ മാത്രമേ ശരിയായ ഫലമുണ്ടാകൂ. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ കർത്താവ് വേറൊരു വിധത്തിലാണ് അത് പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുൻപിൽ ഇടാതിരിപ്പിൻ എന്ന് മത്തായിയുടെ സുവിശേഷം 7:6 നാം വായിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ചില പ്രത്യേക സ്ഥലത്തും സമയത്തും ദൈവവചനം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നത്രേ. ഇന്ന് പലവിധ ടെക്നിക്കുകൾ ഉപയോഗിച്ച് സുവിശേഷീകരണം നടത്തുവാൻ മനുഷ്യർ ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. ദൈവം പറയുന്നു, തരിശു നിലം മുഴുവീൻ, അതാണ് ആദ്യം വേണ്ടത്. ഈ ഭാഗത്തിന്റെ ബാക്കി ജനത്തെ ന്യായം വിധിക്കുന്നതായി പറഞ്ഞിരിക്കുന്ന ഭാഗമാകുന്നു. ദൈവം അവരെ ശിക്ഷിക്കും എന്ന് പറയുന്നു. ദൈവം അവരെ യഹോവയിലേക്ക് മടങ്ങി വരുവാനായി ക്ഷണിക്കുന്നു. ഒടുവിലായി ന്യായവിധി വരുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മുൻകൂട്ടി പറയുന്നു. യിരെമ്യാവ് ഈ കാര്യം അറിയിക്കുന്നതിൽ ഒട്ടും ദാക്ഷിണ്യം കാണിക്കില്ല. ഇന്നത്തെ പ്രസംഗങ്ങളിൽ കേൾക്കുന്ന വിധത്തിലുള്ള ആശ്വസിപ്പിക്കലിന്റെയും പ്രോത്സാഹിപ്പിക്കലിന്റെയും വാക്കുകളേക്കാൾ അധികമായി പ്രവാചക ദൂതാണ് ഇന്ന് ആവശ്യം. തരിശു നിലങ്ങൾ ഉഴുതുമറിയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഭൗതിക സമൃദ്ധിയുടെ പിൻപേയാകുന്നു ഇന്ന് ഒട്ടുമുക്കാലും. ഏത് കുറുക്കു വഴികളിലൂടെയും സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്ന ചിന്തയിലാകുന്നു മനുഷ്യരെല്ലാം. അതുതന്നെ എത്ര കിട്ടിയാലും മതിയാകുകയുമില്ല. ഇന്നൊരു മടങ്ങിവരവ് ആവശ്യമാണ്. യഹൂദ തങ്ങളിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം ദൈവം അവർക്ക് വീണ്ടും നൽകുന്നു. നമുക്കും 4 യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. യിരെമ്യാവിന്റെ ജനം ബാഹ്യമായ ഒരു പരിച്ഛേദന കൊണ്ടെല്ലാമായി എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുകയാണ്. ഈ പ്രത്യേക ആചാരത്തിലൂടെ ഈ ജനം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഭാഗമാകുന്നതിന് സ്ഥാപിക്കുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ ദൈവം അതൊരു ആചാരമായി മാത്രമല്ല കൊടുത്തത്, അതിനൊരു വ്യക്തമായ ആത്മീയ മൂല്യമുണ്ടായിരുന്നു. അവരുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയണമായിരുന്നു. തുടർന്ന് യിരെമ്യാവ് അവരോട് പറയുന്നത് വടക്ക് നിന്നൊരു ശക്തി അവർക്ക് നേരെ വരുന്നു എന്നുള്ളതാണ്. അത് ബാബിലോൺ ആയിരിക്കും. അവർ യഹൂദയെ നശിപ്പിക്കും. 6-8 വാക്യങ്ങളിൽ, സിയോന് കൊടി ഉയർത്തുവിൻ, നിൽക്കാതെ ഓടിപ്പോകുവിൻ, ഞാൻ വടക്കു നിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു, ജാതികളുടെ സംഹാരകനിതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തന്റെ സ്ഥലം വിട്ടു പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെ വണ്ണം നശിപ്പിക്കും. ഇത് നിമിത്തം രട്ടുടുപ്പീൻ, വിലപിച്ച് മുറയിടുവിൻ, യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ. വടക്കേ രാജ്യമായ ഇസ്രായേൽ അടിമത്തത്തിലേക്ക് പോകുന്നത് തെക്കേ രാജ്യമായ യഹൂദ കണ്ടതാണ്. ആ അനുഭവത്തിൽ നിന്നും തങ്ങൾക്ക് തന്നെ ഒരു മുന്നറിയിപ്പ് എടുക്കുവാൻ യിരെമ്യാവ് യഹൂദ ജനത്തോട് പറയുന്നു. ഇപ്പോൾ ദൈവം യഹൂദയ്ക്ക് വടക്ക് ഒരു വലിയ ശക്തി എഴുന്നേൽപ്പിക്കുന്നു. ആ ശക്തി ഇവരുടെ മേൽ വന്ന് അവരെ നശിപ്പിക്കും. സ്വാഭാവിക മനുഷ്യന് അഥവാ പ്രാകൃത മനുഷ്യന് യാതൊരു നീതിയും പുറപ്പെടുവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടത്രേ യിരെമ്യാവ് ജനത്തെ അവരുടെ ഹൃദയം പരിച്ഛേദന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നത്. എന്നാൽ ഈ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ കൂട്ടാക്കിയില്ല. ഒരു രാഷ്ട്രമോ സഭയോ വ്യക്തിയോ ദൈവത്തെ തള്ളിക്കളയുമ്പോൾ ദൈവവും സ്വാഭാവികമായി അവരെ തള്ളിക്കളയും. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് ഇസ്രായേലിന്റെ രാജാവായി തന്നെ വെളിപ്പെടുത്തി. ആ ജനം അവനെ തള്ളിക്കളഞ്ഞപ്പോൾ, അവനെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവനും അവരെ തള്ളിക്കളഞ്ഞു. ക്രിസ്തു ആ ജനത്തോട് പറഞ്ഞത് നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്നത്രേ. മത്തായിയുടെ സുവിശേഷം 23:38. മത്തായിയുടെ സുവിശേഷം 23 മുഴുവൻ വായിച്ചാലും നാം ഈ ഭയാനകമായ പ്രസ്താവനകൾ കാണുന്നു. ഈ അധ്യായം താങ്കളെ ഭയപ്പെടുത്തുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ ഭയാനകമായി എന്താണുള്ളത്? സൗമ്യനായി യേശു തന്നെയാണ്. എന്നാൽ തന്നെ വേണ്ടാത്തവരെ അവനും വേണ്ട എന്ന് വെച്ചു. സുഹൃത്തെ, താങ്കൾക്ക് ദൈവത്തെ തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് താങ്കളുടെ സ്വന്തമായ തീരുമാനമാകാം. എന്നാൽ മറക്കരുത്, താങ്കൾ ദൈവത്തെ തള്ളിയെന്നാൽ ദൈവവും താങ്കളെ തള്ളും. അവിടുന്ന് കൃപാലുവാണ്, നല്ലവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. തങ്ങളേക്ക് തിരിയുവാൻ അവൻ ആവശ്യത്തിലധികം അവസരങ്ങൾ താങ്കൾക്കും എനിക്കും നൽകുന്നു. എന്നാൽ അവസരങ്ങൾ ലഭിച്ചിട്ടും അതിനെ തള്ളിക്കളഞ്ഞവരെ ദൈവം കൈകാര്യം ചെയ്തിട്ടുള്ളത് നാം കാണുന്നു. അത് ഭയാനകമാണ്. അത് ഇസ്രായേലാകാം, സഭയാകാം, രാഷ്ട്രങ്ങളാകാം, വ്യക്തികളാകാം, ദൈവം അവരെ തള്ളിക്കളയുന്നു. അപ്പോൾ മറ്റെല്ലാ മനുഷ്യരും അവരെ പ്രയോജനമില്ലാത്തവർ എന്ന് കണ്ട് തള്ളിക്കളയുന്നു. ജീവനുള്ള സത്യദൈവത്തെ പിൻപറ്റുന്നു എന്ന് ഭാവിക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റും ഇന്നുണ്ട്. അവരിൽ ഒട്ടനേകവും സഭകളിലെ അംഗങ്ങളാകുന്നു എന്നതാണ് വിചിത്രം. നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവനുള്ള സത്യദൈവത്തെ പിൻപറ്റുവാൻ ശ്രമിക്കുന്നവർ എത്രയോ ചുരുക്കമാകുന്നു. യിർമ്യാവിന്റെ സമയത്തെ ഇതുപോലെ തന്നെ ഒരനുഭവത്തിലാകുന്നു നമ്മുടെ സമൂഹം ഇന്ന്. ഇസ്രായേൽ രാഷ്ട്രം തങ്ങളുടെ ദൈവത്തെ തള്ളിക്കളഞ്ഞു, എന്നാൽ തങ്ങൾ ഇപ്പോഴും ദൈവത്തെ തന്നെ പിൻപറ്റുകയാകുന്നു എന്നാണ് ആ ജനം അഭിനയിച്ചിരുന്നത്. അങ്ങനെ ഈ ജനം ദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അധികം താമസിക്കാതെ ദൈവം തങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കും. ലോകവും തങ്ങളെ തള്ളിക്കളഞ്ഞു എന്നവർ കാണും. തങ്ങൾ ദൈവഭയമുള്ളവരെന്ന് അഭിനയിച്ചിട്ട് ലോകം അവരെ ഭക്തരായി കാണുവാൻ ആഗ്രഹിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അധികം താമസിക്കാതെ ലോകം അവരുടെ കപട നാടകം കണ്ടുപിടിക്കും. ഒരു കാലത്ത് വളരെയേറെ വിശുദ്ധിയും വേർപാടും പറഞ്ഞിരുന്ന സമൂഹങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ നാറുകയാണ്. തങ്ങളുടെ ഭക്തി പുറത്തുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് തങ്ങളെ കുറ്റം പറയുന്നത് എന്ന് ഉപാധി പറയുന്ന ഈ വ്യക്തികൾ വാസ്തവത്തിൽ ഭക്തി അഭിനയിക്കുക മാത്രമല്ലേ. അതുകൊണ്ടായി നാറ്റം. ഇന്നും ജീവിതത്തിൽ വിജയിക്കാത്ത എത്രയെത്ര സ്വഭാവങ്ങൾ. ഇങ്ങനെ തുറന്നടിച്ചാൽ പലർക്കും ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം. പക്ഷേ ഉള്ളത് പറഞ്ഞില്ല എങ്കിൽ ഉള്ള അവസ്ഥ എങ്ങനെ മനസ്സിലാക്കും? ആരും അഭിനന്ദിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, പിന്നെയോ എന്നെ ശ്രദ്ധിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കണമെന്നത്രേ. യിർമ്യാവ് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ ആർക്കാണ് ഇഷ്ടപ്പെടുക? ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ സാരമില്ല, താങ്കളുടെ ഹൃദയത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്താൽ മാത്രം മതി. തുടർന്ന് ഈ ദൂതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് പറയട്ടെ. 4:22 ഞാനൊന്ന് വായിക്കാം. എന്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്കൊട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്കറിഞ്ഞുകൂടാ. ദൈവം പറയുന്നത് ദൈവത്തെ അറിയും എന്ന് അഭിനയിക്കുന്നവരും അവനെ വാസ്തവത്തിൽ അറിയാത്തവരും വിഡ്ഢികളാകുന്നു എന്നത്രേ. ദൈവത്തെ അറിയാതെ ദൈവജനം അറിയാമെന്ന് പറയുന്നതും മൂഢത്തരമാകുന്നു. ഇന്ന് ദൈവജനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പലരും തങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത എന്തോ തങ്ങൾക്കറിയാം എന്ന ഭാവത്തിൽ പറഞ്ഞ് പിടിപ്പിക്കുവാൻ ഉള്ള ശ്രമത്തിലാണ്. ഇത് കൂടുതൽ ദോഷമേ ഉണ്ടാക്കൂ എന്നോർക്കണം. 4 അവിടെ നിർത്തിയിട്ട് ഞാൻ 5 പ്രവേശിക്കാം. 1:5 ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരുശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ഒരുത്തനെ കാണുമോ എന്ന് അന്വേഷിപ്പീൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. എന്തുകൊണ്ടാണ് അബ്രഹാം സോദോം ഗൊമോറയെ വെറുതെ വിടുന്നതിനായി ദൈവത്തോട് വീണ്ടും വീണ്ടും യാചിക്കാതിരുന്നതെന്നറിയാമോ? 10 ഉണ്ടെങ്കിൽ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം തന്റെ യാചന നിർത്തി. 10 ചോദിച്ചില്ല, എന്നാൽ 5, 2, 1 ഒക്കെ ആക്കരുതായിരുന്നോ? നീതിമാനായ ഒറ്റ ഒരുത്തൻ ഉണ്ടെങ്കിലും ദൈവം അവരെ വെറുതെ വിട്ടേനെയും ആ പട്ടണം നശിപ്പിക്കുന്നതിന് മുൻപ് ദൈവം ആ ഒരു മനുഷ്യനെ, ലോത്തിനെ, പട്ടണത്തിന് വെളിയിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. ദൈവം തന്റെ ജനത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ഇനിയും ഒന്ന് ശ്രദ്ധിച്ചാലും. 5:8 തീറ്റിത്തടിപ്പിച്ച കുതിരകളെ പോലെ അവർ മതിച്ച് നടന്നു. ഓരോരുത്തരും താൻ താന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു. നമ്മുടെ ഈ തലമുറയിലെ ഏറ്റവും വലിയ മ്ലേച്ഛത എന്താണെന്നറിയാമോ? ലൈംഗിക പാപങ്ങൾ. നാം അതിനെ അങ്ങനെ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ന് അതൊരു ഫാഷനായി മാറിയിരിക്കുന്നു. സംസ്കാര സമ്പന്നരുടെ പെരുമാറ്റമായി അതിനെ ഗണിക്കുന്നു. ഇന്ന് ഏറ്റവും അധികം പണം വരുന്നതും ചെലവഴിക്കുന്നതുമായ ഇൻഡസ്ട്രി അതുതന്നെയാണ്. എന്നാൽ തലമുറ വഷളത്വത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നത് ആരെയും വേദനിപ്പിക്കുന്നില്ല. അതിനാർക്കും അത്ര ഗൗരവമായി തോന്നാറുമില്ല. 27 നോക്കിക്ക്, 5:27 ഞാൻ വായിക്കാം. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരും ആയിത്തീർന്നിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഭവനത്തിലെ അന്തരീക്ഷത്തിൽ മനം നൊന്ത് വീട് വിട്ടിറങ്ങിപ്പോകുന്നത് നാം കാണുന്നു. ഈ വാക്യത്തിലും അതുപോലൊരു സാഹചര്യത്തെ നാം കാണുന്നു. ബുദ്ധിമുട്ടിക്കുന്ന കുടുംബാന്തരീക്ഷം. ദൈവശബ്ദം കേൾക്കുവാൻ യഹൂദ കൂട്ടാക്കാത്തതാണ് 6-ാം അധ്യായത്തിലെ വിഷയം. അതോടെ യിരെമ്യാവ് തന്റെ ആദ്യത്തെ ദൂതും ഉപസംഹരിക്കുന്നതായി നാം കാണുന്നു. 13-ാം വാക്യം ഞാൻ വായിക്കാം. 6:13, അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. ആ രാഷ്ട്രം മുഴുവൻ അത്യാഗ്രഹത്താൽ മലിനപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെയും ഏറ്റവും വലിയ പാപം ഇതുതന്നെയാണ് സുഹൃത്തെ. ഒന്നുകൊണ്ടും തൃപ്തി വരാത്ത ജനം, പണത്തോടുള്ള ആർത്തി, സുഖത്തോടുള്ള ആർത്തി, പ്രശസ്തിയോടുള്ള ആർത്തി, ലൈംഗികതയോടുള്ള ആർത്തി, ഇതൊക്കെയാണ് മനുഷ്യർ ഇന്ന് അത്യാഗ്രഹത്തോടെ കാണുന്നത്, ഓടി നടക്കുന്നത്. എങ്ങനെങ്കിലും സുഖിക്കണം, എങ്ങനെങ്കിലും കൂടുതൽ കൂടുതൽ വാരിക്കൂട്ടണം. ദൈവമക്കളെന്ന് പറയുന്നവർ പോലും, ദൈവിക വേലയിലായിരിക്കുന്നവർ പോലും ഈ മാനദണ്ഡം മുൻപിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാം ആയിരിക്കുന്ന വഷളത്വത്തിന്റെ അങ്ങേയറ്റം കാണിക്കുന്നതല്ലേ? നമ്മുടെയൊക്കെ കണ്ണ് കുരുടാക്കി പിശാചിന്ന് ആർ തട്ടഹസിക്കുകയാണ്. 6:14 നാം വായിക്കുന്നു, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഉപരിപ്ലവമായ ഒരു നവീകരണം ഉണ്ടായി, എന്നാൽ ആഴമായി ഒന്നും കണ്ടില്ല. ഒരു ചെറിയ സൗഖ്യമുണ്ടായി, എന്നാൽ അത് അർബുദം ബാധിച്ചെടുത്ത് മണക്കുന്ന പൗഡർ ഇട്ടിട്ട് സുഖമായി എന്ന് പറഞ്ഞ് വീട്ടിൽ വിടുന്നത് പോലെ മാത്രമായിരുന്നു. എങ്ങും ഒട്ടും സമാധാനമില്ലാതിരിക്കുമ്പോൾ ജനം സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് അനേകരും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? സമാധാനത്തെക്കുറിച്ച് നാം വളരെയേറെ കേൾക്കുന്നു, എന്നാൽ അത് ഒട്ടുമില്ല എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഒച്ചുകെട്ടിയ ഒരു സമാധാനം വാസ്തവത്തിൽ സമാധാനമേ അല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സമാധാനം. നാം ഒടുവിലത്തെ യുദ്ധത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാം വലിച്ചിഴയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 19-ാം വാക്യം, ഭൂമിയെ കേൾക്ക, ഈ ജനം എന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എന്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. ദൈവത്തിന്റെ വചനത്തെ തള്ളുക വഴി അവർ ദൈവത്തെയാണ് തള്ളിയത്. മനുഷ്യർ ദൈവത്തെ തള്ളുമ്പോൾ അതിന്റെ പിൻപിൽ ചിലതൊക്കെയുണ്ട്, അതേ തുടർന്ന് ചിലതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് ഇവിടെ കാണുന്നത്. 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം കൂടി ഞാൻ വായിക്കാം. 30-ാം വാക്യം, യഹോവേ അവരെ തിരിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും. കറക്കൻ വെള്ളി എന്ന് പറഞ്ഞതിൽ കറക്കൻ എന്ന പദത്തിന് തള്ളിക്കളഞ്ഞത്, ത്യജിച്ചത് എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. കറക്കൻ വെള്ളി അഥവാ തള്ളിക്കളഞ്ഞ വെള്ളി എന്നവരെ വിളിക്കും. പ്രയോജനമില്ലാത്ത വെള്ളി, ആർക്കും വേണ്ടാത്തത്. യഹൂദയിലെ ജനത്തോട് ദൈവം പറയുന്നത്, നിങ്ങൾ എന്റെ നിയമത്തെ ത്യജിച്ചു, ഞാനും നിങ്ങളെ ത്യജിക്കും. ഞാൻ നിങ്ങളെ ത്യജിക്കുമ്പോൾ ലോകത്തിലെ മനുഷ്യരും നിങ്ങളെ ത്യജിക്കുവാൻ പോവുകയാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഇത് ഈ പറഞ്ഞതുപോലെ സംഭവിച്ചത് നാം കാണുന്നു. ദൈവത്തെ തള്ളിയവരെ ദൈവം തള്ളിയ അവസ്ഥ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തെ നാം തള്ളുകയാണ്, അവൻ നമ്മെ തള്ളിക്കളയുകയല്ല. വാസ്തവത്തിൽ നാം ആകുന്നു അതിന് ദൈവത്തെ നിർബന്ധിക്കുന്നത്. തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞ ദൈവം ഇന്ന് തന്നെ അംഗീകരിക്കാത്തവരെ എത്രയധികം തള്ളിക്കളയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനായി സാധിക്കുന്നുണ്ടോ? ദൈവം താങ്കളെ ക്ഷണിക്കുന്ന ആ വലിയ പദവിയിലേക്ക് വരുന്നതിന് തടസ്സമായി താങ്കളെ പിൻപൊട്ട് പിടിക്കുന്നത് എന്താകുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് അത് പ്രത്യേകം മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക.